കലക്കി തന്റെ മേശ ചമയിച്ചുമിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്നും വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, വരുവീൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ടു ജീവിപ്പീൻ, വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഫൽസിക്കുന്നവന് കറ പറ്റുന്നു. പരിഹാസി നിന്നെ ഭയക്കാതിരിക്കേണ്ടതിനെ അവനെ ശാസിക്കരുത്, ജ്ഞാനിയെ ശാസിക്ക. അവൻ നിന്നെ സ്നേഹിക്കും, ജ്ഞാനിയെ പ്രബോധിപ്പിക്ക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകുകയും പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. ദോഷത്വമായവൾ മോഹപരവശയായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നുപോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിക്കൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവും ആകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്ന് അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിലിരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസന ഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ടു പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായനായ ഭോഷനും ഭോഷനോ വീണുപോകും. നേരായി നടക്കുന്നവർ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരുന്നു. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്ന് ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാകുന്നു. നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അതിരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ നടി വടി കൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കിവെക്കുന്നു, ഘോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ളൊരു പട്ടണം, എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു, ശാസന തിരിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു. പകമറച്ചു വയ്ക്കുന്നവൻ പൊളിവായൻ, ഏഷണി പറയുന്നവൻ ഘോഷൻ. വാക്കുപെരുകിയാൽ ലംഘനമില്ലാതിരിക്കയില്ല, അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് നേത്രമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസാരം. നീതിമാന്റെ അതരങ്ങൾ പലരെയും പോഷിപ്പിക്കും, പോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നത് അഘോഷനു കളിയാകുന്നു, ജ്ഞാനം വിവേകിക്ക അങ്ങനെ തന്നെ. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹം അവസാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചുറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്ക് ആകുന്നു. യഹോവ ഭക്തി ആയുസിനെ ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഒരു ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളവനെ ഒരു ദുർഗം. ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കയില്ല. നീതിമാന്റെ വായ ജ്ഞാനം മുളപ്പിക്കുന്നു. വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു. ദുഷ്ടന്മാരുടെ വായോ വക്രയുള്ളവാകുന്നു. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്. ഒത്ത പടിയോ അവനു പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വിഘടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. വഷളൻ വായികൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായികൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസിനോ കാര്യം മറച്ചുവെക്കുന്നു. പരിപാലനമില്ലാത്തടത്തു ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ പ്രഭുത്വത്തിലോ രക്ഷയുണ്ട്. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സ്വന്തം പ്രാണനെ നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ വൃഥാലാഭം ഉണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്. നിഷ്കളങ്കമാർഗികളോ അവന് പ്രസാദം. ദുഷ്ടനു ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പണിയുന്ന പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും. തണുപ്പിക്കുന്നവനെ തണുപ്പ് കിട്ടും. ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശവിക്കും. അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രജ്ഞന സമ്പാദിക്കുന്നു. തിന്മയെ തിരയുന്നവനോ അതുതന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. സ്വഭാവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായു അത്രേ. പോഷൻ ജ്ഞാനരകത എന്നെ വാസൻദാസനായി തീരും. നീതിമാന ജീവവൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസനമെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമൻ യഹോവയോട് പ്രസാദം ലാഭിക്കുന്നു. ദുരുപായത്തിയോ അവൻ ശിക്ഷ വർത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം. ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ പതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞൊക്കുന്നു. നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണയില്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ വീണ്ടും. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണന് വേണ്ടി പ്രാണാനുഭവം അറിയുന്നു. ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നവനെ ആഹാര സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദേശികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്, നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോകും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ചു തൃപ്തനാകും. തന്റെ കൈകളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. പോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. പോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനോ ലജ്ജ അടക്കി വെക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. സത്യം പറയുന്ന അതരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്രനേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വെക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തുമോ നടത്തും, മടിയനോ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സലിയുന്നു, മനസ്സിടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരനെ വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവനെ തെറ്റി നടത്തുമാറാക്കുന്നു. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യനോ മനുഷ്യന് വിലയേറിയ സമ്പത്താവുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന ഫലം പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം വയ്ക്കും ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ പോഷ്ടു വെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിന്നയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ ഭാവിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും തനികൻ നിന്ന് നടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രനിൽ നടിക്കുന്നവനുമുണ്ട്. മനുഷ്യന്റെ ജീവനു മറവില അവന്റെ സമ്പത്ത് തന്നെ, ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ചു സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആശാ വിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനികളുടെ ഉപദേശം അവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞുപോകും. സൽബുദ്ധിയാൽ ജ്ഞാന രജ്ഞനയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മ ബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, പോഷനോ തന്റെ പോഷത്വം വിടർത്തി കാണിക്കുന്നു. ദുഷ്ടൻ തന്റെ ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനപതിയോ ശിവം നൽകും. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും. ശാസന കൂട്ടാകുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിനെ മധുരമാകുന്നു. ദോഷം വിട്ടകലുന്നതോ ദോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്കാൻ നീ ജ്ഞാനിയാകും. ദോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു. നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു. എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടി ഓളം ഭക്ഷിക്കുന്നു. ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. പോഷന്റെ വായിൽ ഡംഭത്തിന്റെ വടിയുണ്ട്. ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകൾ ഇല്ലാത്തയിടത്ത് തൊഴുത്തു വെടിപ്പുള്ളവൻ കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി പോഷ്ക്ക് പറയുകയില്ല. കള്ളസാക്ഷിയോ പോഷ്ക്ക് വിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല. വിവേകമുള്ളവനോ പരിജ്ഞാന എളുപ്പം. മൂടന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകും മാറിപ്പോക. പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. ചതിക്കുന്നവനോ ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം. പോഷന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു. നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്ത ദുഃഖത്തെ അറിയുന്നു. അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും. നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നും. അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം. സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകുകയുമാകാം. ഹൃദയത്തിൽ വിശ്വസ്ത ത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും. നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു. സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു. പോഷനോ വിസ്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു. ദുരുവായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു. സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണങ്ങുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുൻപിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിക്കലും ഉണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും ഭവിക്കുന്നു. ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നുപോകുന്നില്ലയോ? നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലുകൊണ്ടും ലാഭം വരും. അതര പർവണ കൊണ്ടോ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം. മൂഢന്മാരുടെ പോഷത്വമോ പോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു. പോഷ്ക്ക് വിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവ ഭക്തനെ ദൃഢധൈര്യമുണ്ട്. അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിന്റെ കടികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം. പ്രജാന്യൂനതയോ പ്രഭുവിന്റെ നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു. ശാന്തമനസ് ദേഹത്തിനു ജീവൻ. അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനമടങ്ങി പോകുന്നു. മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു. പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു. നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും. യോഗ്യമാകുന്നു ബാരക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗദസ്മദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ യാമം നോകരിച്ചു തന്ന ദൈവത്തെ ഭക്തിയോടുകൂടി സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്പസമയം ശാന്തമായി ദൈവശബ്ദം കേൾപ്പാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മെ തന്നെ ശാന്തമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും ലഭിച്ചിരിക്കുന്ന ഈ നിമിഷം ദൈവം അനുഗ്രഹീതമായി തന്ന നിമിഷമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവശബ്ദം കേട്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ കാതുകളെയും ഒരുക്കാം. മാലാസങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ നിമിഷങ്ങളൊക്കെയും ദൈവവുമായിട്ട് ഒരുക്കി വേർതിരിക്കപ്പെട്ട നിമിഷമാണ്. ഭക്തിയുടെ മഹത്വത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ആത്മനിറവ് പ്രാപിക്കാൻ തക്കവണ്ണമുള്ള നിമിഷങ്ങളാണെന്നുള്ള ഒരു ദൈവവിളി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പരിവേശിപ്പിക്കുകയും അവരാത്മ നിറവിൽ ജീവിപ്പാൻ തക്കവണ്ണം തമ്പുരാൻ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേർന്നു നൽകുന്ന ഭദ്രാസന മത്രാപൊരുത്ത തിരുവരസനെ വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദിക സൃഷ്ടിയും, പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന തീർത്ഥ ഐസകച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ സ്നേഹിതരായ വൈദികരെയും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരമനയിൽ ഒന്നിച്ചിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൽ സന്തോഷം, അവൻ അൻ ബലം, പാരിതിൽ പാർക്കും നാൾ, അവൻ അൻ ബലം. ഏത് പ്രയാസങ്ങളുടെ ഘട്ടത്തിലും പ്രതിബന്ധങ്ങളുടെ ഘട്ടത്തിലും ഞാൻ ഏകനായിരിക്കുന്നു, എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലിലും, ഞാൻ ബലഹീനനാണെന്നുള്ള തോന്നലുകളിലും, എനിക്ക് എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കുമ്പോൾ നമ്മുടെ ആത്മ ബാഹ്യ നയനങ്ങളുടെ ചാന്തിരി കണ്ണുകളെ തുറക്കുമ്പോൾ ഉയരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഏത് അസാധ്യമായ കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ തക്കവണ്ണം, ശക്തീകരിക്കുവാൻ തക്കവണ്ണം, കൂടെയുണ്ട് എന്നുള്ള ഒരു ശബ്ദം കേൾക്കത്തക്കവണ്ണം, നമ്മളെ കാത്തിരിക്കുന്ന ആ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഈ സമർപ്പണ ഗീതത്തിൽ കൂടി സുതാര്യമാക്കുവാൻ തക്കവണ്ണം ചെയ്യുന്ന ഇടയാക്കട്ടെ. കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ. പല നാൾ കരുതി ഞാൻ ഏകനം, അന്നാളിലാവനോട് ചൊല്ലി പ്രജ്ഞാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാലിൽ പാർക്കുന്ന അവനന്നേയം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവ
സർവമുമേ ബലഹീനനെന്നോ ഞാൻ കരുതിയതാ. അന്നാളിയാവാനെന്നോടു ചൊല്ലി ശക്തനാക്കുന്നവൻ സർവനാകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലമാകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെന്തലം, പാലിതിൽ പാർക്കുന്ന അവനെന്തലം. അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ. സ്നേഹിതരില്ലെന്നു കരുതിയതാ അന്നാളിരാമനെന്നോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെന്തലം, പാലിതിൽ പാർക്കുന്ന അവനെന്തലം. അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ. അസാധ്യമെന്നോ ഞാൻ കരുതിയതാ അന്നാളിലാവനെന്നോട് ചൊല്ലി മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെന്തലം, പാലിതിൽ പാർക്കുന്ന അവനെന്തലം. അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ അവനെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ. നിന്നീതനെന്നോ ഞാൻ കരുതിയതാ അന്നാളിലാവനെന്നോട് ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെന്തലം, പാലിതിൽ പാർക്കുന്ന അവനെന്തലം. അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ.
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ഒന്നവനും ഒരു ആന്റിക്കുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ക്രൂശുകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. കരുണയും നമുക്ക് രാജാവേ നിനക്ക് സ്തുതിയും പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേണമേ,
രാജ്യമറിയണമേ, നിന്റെ ദൃഷ്ടം സ്വപ്നയെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ, കേരളക്കാരോട് ഞങ്ങൾ ചോദിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഒക്ഷമിക്കണമേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം,
ഉടനെ അറിയാമേ നമ്പുരാന്റെ അമ്മ ഭാവികളായങ്ങൾക്ക് വേണ്ടി പലപ്പോഴും മരണസമയത്തിലും നീ നിറവേറ്റിച്ചൊള്ളണമേ ആമേ.
ഭർത്തുമോർ കാരുണ്യവാനും ദയവാനും കൃപയുള്ളവനും ദീർഘക്ഷമയുള്ളവനും ഉത്തമനും ആർദ്രതയുള്ളവനും രഹസ്യങ്ങളെ അറിയുന്നവനുമായ മെസ്സിഹാ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ തിരുമുമ്പുകൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ബോധം നൽകിയതുകൊണ്ട് ഇപ്പോൾ നിന്റെ ദൈവനോട് ഞങ്ങളുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും മോചനം യാചിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പാപവേദനകളെ സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് തരികയും ചെയ്യണമേ. നിന്റെ ശരണത്തിന്മേൽ മരിച്ചു പോയിരിക്കുന്ന വിശ്വാസികളെ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള പരിശുദ്ധന്മാരുടെ കൂടാരങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും കൂടി നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും ഇന്നും എന്നാളും വാഴ്ത്തപ്പെടുമാറാകണമേ. എന്റെ സൃഷ്ടാവേ, നിന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കരണങ്ങളാൽ കൃപയോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിലും കരുണയിലുമല്ലാതെ ഞങ്ങൾക്ക് വേറെ ശരണവും ആശ്രയവുമില്ല. കർത്താവായ യേശു മശിഹ, സങ്കടകരമായ കണ്ണതിയിലോടുകൂടി നിന്റെ ദൈവത്വത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടാവതല്ലാത്ത നിന്റെ ആർദ്രകരുണയാൽ ഞങ്ങളുടെ ജീവകാലമൊക്കെയും ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നീ സഹായിക്കേണ്ടവേ. അശുദ്ധ വിജാതിക്കളുടെ വഷളത്വത്തിൽ നിന്നും ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കേണ്ടവേ. നിന്റെ കൃപയാൽ ഞങ്ങളുടെ സർവകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകേണ്ടവേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെയുള്ളവനുമാ ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് നീ തിരിഞ്ഞു നോക്കേണ്ടമേ. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുവെന്ന് പിശാചുകൾ കണ്ടു ലജ്ജിപ്പാനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാൽ കാരുണ്യത്തിന്റെ നല്ല അടയാളം ഞങ്ങൾ സ്ഥാപിക്കുമാറാകണമേ. ആമീൻ.
ദൈവത്തിന്റെ ധന്യനാമത്തിലെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ചയും നമുക്ക് ഒന്നിച്ചു കൂടുവാനും തിരുവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും എല്ലാം ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. സഭയുടെ ആരാധനാ വർഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ശനിയാഴ്ച June 16 ശ്ലീഹാ നോമ്പ് തുടങ്ങുക. ശ്ലീഹാ നോമ്പ് അല്ലെങ്കിൽ 13 നോമ്പ്, അപ്പോസ്റ്റിൽസ് ഫാസ്റ്റ്. അപ്പോ 13 ദിവസം അപ്പോ 12 അപ്പോസ്തോലന്മാരും പൗലോസ് ശ്ലീഹായും ചേർന്ന് 13 പേരെ പ്രത്യേകമായിട്ട് ഓർക്കാൻ ഒക്കെ വേണം, അവരുടെ മധ്യസ്ഥത നേടാൻ ഒക്കെ വേണം. ശ്ലീഹാ നോമ്പിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. സാധാരണ ഞാൻ പറയാറുണ്ട്, ഓരോ ദിവസവും ഓരോ അപ്പോസ്തോലന്മാരെ പറ്റി പഠിക്കണോ. 13 ദിവസം ഉള്ളതിൽ ഒരു ദിവസം ഓരോ അപ്പോസ്തോലന്മാരെ പറ്റി പഠിക്കുമ്പോ ഈ 13 പേരെയും 12 അപ്പോസ്തോലന്മാരെയും പിന്നെ പൗലോസ് ശ്ലീഹായെയും പറ്റി പഠിക്കാനായിട്ടുള്ള ഒരു ഒരു വർഷത്തെ ഒരു ഒരു സന്ദർഭമാണ്. നമുക്ക് ചില അപ്പോസ്തോലന്മാരെ പറ്റി വലിയ വിവരമൊന്നുമില്ല, വലിയ അവരെ പറ്റി വലിയ ധാരണകളൊന്നുമില്ല. വേദപുസ്തകത്തിൽ തന്നെ വലിയ പരാമർശങ്ങളൊന്നും ഇല്ലാത്ത അവരുണ്ട്. അപ്പോ അവരെ പറ്റി വലിയ ധാരണകളൊന്നും ഇല്ല എന്നുള്ള സ്ഥിതിക്ക് നമ്മളതിന് മനഃപൂർവ്വമായിട്ടുള്ള ഓരോ പഠനം നടത്തിയെങ്കിലേ 12 പേരെയും പറ്റി പഠിക്കാനായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളു. അപ്പം ഈ ശ്ലീഹാ നോമ്പിൽ 12 അപ്പോസ്തോലന്മാരെ പറ്റിയും പൗലോസ് ശ്ലീഹായെ പറ്റിയും പഠിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ദിവസം ഒരു മണിക്കൂറൊക്കെ എടുത്താൽ മതി. ഒരു മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരുന്നു ക്രിസ്തുവിനെ പിന്തുടർന്നത്, അവരെവിടെയാണ് മരിച്ചത്, ഏത് വർഷമാണ് മരിച്ചതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. അപ്പൊ അത് ഒന്ന് അതിനുവേണ്ടി ഈ ശ്ലീഹാ നോമ്പിലെ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് വേർതിരിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം എന്നുള്ളത് ഓർപ്പിക്കുക. ജൂൺ 29-ാം തീയതി പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ഓർമ്മയും 30-ാം തീയതി അപ്പോസ്തോലന്മാരുടെ മുഴുവൻ ഓർമ്മയുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് സുറിയാനി പാരമ്പര്യത്തിൽ പത്രോസിനുള്ള പ്രാധാന്യം കൊണ്ടാണ് അപ്പോസ്തോൽസിൽ എന്നുള്ളത് അവസാനിക്കുമ്പോൾ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ഓർമ്മ ആയിട്ടുള്ള രീതിയിൽ വരുന്നു. എന്തായാലും 13-12 അപ്പോസ്തോലന്മാരെയും പൗലോസ് ലീഹായെയും ഓർക്കുവാൻ തക്കവണ്ണം നമുക്ക് ആരാധനാ വർഷത്തിലുള്ള ഒരു ക്രമീകരണം എന്നുള്ള നിലയിൽ അവരുടെ മധ്യസ്ഥത തേടുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിത മൂല്യങ്ങളും അവരുടെ ജീവിതവും ഒക്കെ പഠിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുകയും ഇന്നത്തെ ധ്യാനം നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛനാണ്. അച്ഛനെ നേരത്തെ ധ്യാനം എടുത്തിട്ടുണ്ട്. അച്ഛനിപ്പോ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അരമനയിൽ എന്റെ കൂടെ ഇവിടെ അരമനയിൽ താമസിക്കുന്നുണ്ട്. ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ അച്ഛനാണ്, ഹൈദരാബാദ് സ്വദേശിയാണ്. അതുകൊണ്ട് മലയാളമൊക്കെ പറയുമ്പോൾ ഇച്ചിരി മാർജിൻ ഇട്ടൊക്കെ വേണം നിങ്ങൾ കേൾക്കാൻ. കാര്യം ന്യായും നായും ഒക്കെ രണ്ടും വ്യത്യാസമായിട്ടൊന്നും കാണത്തില്ല. മലയാളം നമ്മൾ പറയുമ്പോൾ ന്യായ ന്യായമായിട്ട് നായായിട്ടൊക്കെ പറയും. അച്ഛൻ പറയുമ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ കാണും എങ്കിലും എൻ്റെ സ്റ്റുഡൻ്റാണ്, എൻ്റെ ഞാൻ സെമിനാരി പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ അച്ഛൻ വളരെ നല്ലവണ്ണം ധ്യാനം നയിക്കുന്ന ആളാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛൻ ധ്യാനം നയിക്കുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 65-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ. ഉത്തരം തന്നരുളായെന്നൊരു വാഗ്ദത്തം പോലയവാ, എന്നൊരു വാഗ്ദത്തം പോലയവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ. പാതാവും നീയെനിക്കല്ലാതെ, താവനും പാതാവും നീയെനിക്കല്ലാതെ. ഭൂതലം തന്നിലില്ലേ വേറാരുവൻ, ആതങ്കം നീക്കിടുവാൻ. വേറാരുവൻ, ആതങ്കം നീക്കിടുവാൻ. കർത്താവേ, കർത്താവേ, യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, പുത്രത്വം തന്നതിനാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ. സിന്ധു നാമം കാനിഞ്ഞ സംപ്രീതിയോ സന്ധികേ തേർന്നിരുന്നേ,
ദൈവത്തിന്റെ ധന്യതാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. അഭി വന്ന തിരുവേണി വൈദിക ശ്രേഷ്ഠർ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുവേണി ആദ്യം ഓർമ്മിച്ചതുപോലെ നമ്മൾ പെന്തിക്കോസ്തി ഞായറാഴ്ച കഴിഞ്ഞിട്ടും സ്ലീഹന്മാരുടെ നോയമ്പിന്റെ മധ്യത്തിലുള്ള ദിവസങ്ങളിലാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ പെന്തിക്കോസ്തിന്റെ ഞായറാഴ്ച നമ്മൾ തൃത്വത്തിൽ പ്രാർത്ഥിക്കുകയും മുട്ടുകുത്തി അനുതാപത്തോടെ ചെയ്തുപോയ പാപങ്ങൾ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പുരോഹിതൻ ചൊല്ലുന്നുണ്ട്, ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുവീൻ എന്ന് പുരോഹിതൻ പറയുമ്പോൾ നമ്മൾ എല്ലാവരും എണീക്കുകയും അങ്ങനെ മൂന്ന് ശുശ്രൂഷകൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ തൃത്വത്തിന് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മൂന്ന് ശുശ്രൂഷകൾ നമ്മൾ നയിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഒതുക്കം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയിലാണ് നമ്മൾ സംബന്ധിച്ചത്. വരുവാനിരിക്കുന്ന സ്ലീഹ നോയമ്പിൽ നമ്മുടെ അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന പാതയിൽ നടക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ച അപ്പോസ്തലന്മാരെ കുറിച്ച് പഠിക്കുവാനും അവരെ കുറിച്ച് ധ്യാനിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ മത്തായിസ്ലീഹ എഴുതിയ സുവിശേഷം 10:5-16 വരെയുള്ള വാക്യങ്ങളാണ്. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാത്യു chapter 10 verses 5-16. ഇവിടെ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെയും ലോകത്തിലോട്ട് അയക്കുന്ന ഒരു ഗോസ്പൽ പോർഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു അവർക്കൊരു മിഷൻ നൽകിയിട്ടാണ് അവരെ പറഞ്ഞയക്കുന്നത്. These 12 Jesus sent out with the following instructions. കുറെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു ഇവർക്ക് ഇവരെ പറഞ്ഞയക്കുന്നത്, ലോകത്തിലോട്ട് പറഞ്ഞയക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മൈ ലൈഫ്, വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ ഫോർ മീ, ഡു ഐ ഹാവ് എ പേർപ്പസ് ഇൻ മൈ ലൈഫ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഡസ് ഗോഡ് ഹാവ് എ മിഷൻ ഇൻ അവർ ലൈഫ്, വെൻ വി ലിവ് ഇൻ ദിസ് വേൾഡ് ഡു വി ഹാവ് എ മിഷൻ. വി ഓൾവേസ് ഹാവ് എ മിഷൻ. നമുക്ക് എപ്പോഴും ഒരു സ്വപ്നങ്ങളുണ്ട്, നമുക്കൊരു മിഷൻ ഉണ്ട്, ഭംഗിയായിട്ട് പഠിക്കുകയും നല്ല ജോലി കിട്ടാനും ധനം സമ്പാദിക്കുവാനും അത് കഴിഞ്ഞിട്ട് വരുന്ന കാലമൊക്കെയിലും കുടുംബജീവിതം നയിക്കുവാനും അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് നേടുവാനുള്ള ഒരു മിഷൻ നമുക്കുണ്ട്. പക്ഷെ ഇവിടെ യേശു ക്രിസ്തു ഒരു വ്യത്യസ്തമായ ഒരു മിഷൻ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ശിഷ്യന്മാരെ അയക്കുന്നത്. ഈ മിഷനിലോട്ട് അയക്കുമ്പോൾ ശിഷ്യന്മാരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ യേശു ക്രിസ്തു ഇവരെ പറഞ്ഞയക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും wherever we are, whether it is in our family life, in our college, in our university, wherever we are, God has a mission for each one of us. God has a purpose. When he is sending us to a family, when he is sending us to the university or the employment, for the place we work, God always has a mission and a purpose for each one of us. That's why he said, the prophet Isaiah parayunnundu, I have inscribed you in my palm. Psalms laayalum, Proverbs laayalum, God always has a plan for each one of us. Whenever we are struggling, നമുക്ക് ചിലപ്പോഴൊക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ അറ്റ് ദാറ്റ് മൊമെന്റ് വി വിൽ ഫീൽ ദാറ്റ് ഗോഡ് ഡസന്റ് ലവ് അസ്, ഗോഡ് ഡസന്റ് ഹാവ് എ പ്ലാൻ ഫോർ അസ്. ബട്ട് വെൻ വി ലുക്ക് അറ്റ് ദി ബിഗർ പിക്ചർ,
When we see that this is only a part of the bigger picture, when we just put back, sit back and look at the bigger picture, we would feel that God is using this moment for something greater. And ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് യേശു ക്രിസ്തു ഇവരെ അയക്കുന്നത്. ദ ഫസ്റ്റ് തിങ് ഹീസ് ആസ്കിംഗ് ദം നോട്ട് ടു ഗോ ടു സമാരിറ്റൻസ് ആൻഡ് ദി ജെന്റൈൽസ്. ദെൻ ഹീസ് ടെല്ലിംഗ് പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ്. ഹി പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ദാറ്റ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഹാസ് കം നിയർ. ദി കിങ്ഡം ഓഫ് ഹെവൻ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ്, വാട്ട് ഇസ് ഇറ്റ്? ഇസ് ഇറ്റ് സംവെയർ വെരി ഫാർ ഓർ ഇസ് ഇറ്റ് വിത്തിൻ അസ്? Gospel writers okay parayunnunde Yeshu Christ parnittunde the kingdom of God is within us, is within us. Saints okay parayunnathu the kingdom of God is the life in the Holy Spirit. The kingdom of God has come to us through Jesus Christ, and it is an everlasting life in union with God and the Holy Trinity. It is a life in and with God. So when we say that the kingdom of God is near, it means that we are expected to live a life in Holy Spirit. മാമോദീസയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. But are we enlightening others? Are we ഈ തീന്ന് നമുക്ക് എണ്ണ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് കത്തിജ്വലിക്കുവാനുള്ള ഓയിൽ നമ്മൾ അതിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. പ്രത്യേകമായിട്ട് പെന്തിക്കോസ്തീ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കത്തിജ്വലിച്ച് സ്ലീഹന്മാർ പ്രത്യേകമായിട്ട് പത്രോസ് സ്ലീഹ ഒക്കെ പ്രസംഗിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റമുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലോട്ട് നമ്മൾ നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ഇവിടെ പ്രത്യേകമായിട്ട് യേശു ക്രിസ്തു ഇവരോട് ആവശ്യപ്പെടുന്നത് പ്രൊക്ലെയിം ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് നിയർ. സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് when he was preaching, he said the kingdom of God is near, repent for the kingdom of God is near. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിതാക്കന്മാരൊക്കെ പറയുന്നത് there are two journeys. ഇവിടെ യേശു ക്രിസ്തു പറയുന്ന രീതിയിൽ there are two journeys. One is the external journey towards the world where he is equipping the disciples. The other journey is towards our own inner heart. It is the inward journey where we need to follow these things. Nammude ullilotte nammal yatra thodanganam. Nammal Yeshu Christude shishyanmare logathilotte aikkumbol
nammude
shishyanmar okke parayunnathu there are two reasons, there are two journeys. ഒന്ന്, ലോകത്തിലോട്ട് പോകുന്ന ഒരു യാത്രയും നമ്മുടെ ഉള്ളിലോട്ട് ചെയ്യുന്ന ഒരു യാത്രയുമുണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. Unless we are healthy within us, unless we are able to live in the Holy Spirit, we won't be able to live in this world. We will be able to live in this world, but we would be always like part time Christians. Nammal pratheegamayitte yaraaycha maatram christiani aayitte devalayathil poguveyum sushrushagal okke pangiduveyum veendum thirichu thingalaaycha mudhal nammal laugeekaraayitte jeevikkunna oru kaalagattathilaan. We are not called to be part time Christians. We are to follow Christ and his teachings and the apostles. As Christ is sending out his disciples, the first thing which he says is, tell them the good news that the kingdom of God is near. So it is always a journey within us, within our heart, and even into the world. So when we are going within our heart, the things which we need to do is cure the sick, raise the dead, cleanse the leper, cast out demons. These things we need to do internally. That is an internal cleansing which we need to do. That is due to the impurities, due to the sinful life which we have been living. So unless until we are cleansing ourselves within us, we won't be able to lead a life in Holy Spirit. And that is what is the kingdom of heaven within us. So only when we are able to cleanse ourselves from the spiritual death, when we are able to revive ourselves from the spiritual sickness and the spiritual death, only then we would be having a life full of bliss and a life in holiness and a life in the Holy Spirit. This is what is expected, and we are always, the Desert Fathers, we are always at the unseen warfare. This is known as the unseen warfare. When we are able to start fighting against the evils within us, St. James in the epistle, be angry but not sin. അവിടെ സെന്റ് ജെയിംസ് പറയുന്നത് യു നീഡ് ടു ഗെറ്റ് ആംഗ്രി അറ്റ് വാട്ട് യു ആർ ഹാപ്പനിങ് ദ ഈവിൾ തിങ്സ് വിച്ച് ഇസ് അലവിംഗ് യു വിച്ച് ഇസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് യു ബട്ട് ഡു നോട്ട് സിൻ ഫോർ ഇറ്റ് സോ ഓവർ ഹിയർ വെൻ ക്രൈസ്റ്റ് ഈസ് സെൻഡിംഗ് ഔട്ട് ഹിസ് ഡിസൈപ്പിൾസ് ഹീസ് ടെല്ലിംഗ് യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് ഔട്ട്വേർഡ്ലി ബട്ട് വിത്തിൻ ഇൻസൈഡ് വി നീഡ് ടു പ്രിപ്പയർ ആർസെൽവ്സ് ഇഫ് യു വോണ്ട് ടു ഡു ഓൾ ദീസ് തിങ്സ് ഔട്ട്വേർഡ്ലി We need to live a life of holiness and a life well-pleasing to God. As in Romans 12:1 and 2 says. Here, the second thing which Christ is telling is, cure the sick, raise the dead, cleanse the lepers, cast out demons. As I already said, when we are able to cleanse ourselves through the sacrament of confession and through the holy qurbana, we will be able to do all these things outwardly when we live a life in Holy Spirit. As Christ himself is telling over here, when he is sending out his disciples, he is telling that you can do all these things. When I can do all these things, even you can do all these things. Namade oru chindeyana, this was laid back and only the apostles could do. അപ്പോസ്തലന്മാർക്ക് മാത്രമേ ഇത് നൽകിയിട്ടുള്ള എന്നാണ് നമ്മുടെ ഒരു ചിന്ത. പക്ഷേ ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ, ദൈവം നമുക്ക് ത്രൂ ദി ഹോളി സ്പിരിറ്റ്, നമ്മൾ പരിശുദ്ധാത്മാവിൽ ജീവിച്ച് നമ്മൾ നയിക്കുകയാണെങ്കിൽ ഈവൻ വി കുഡ് ഡു ഓൾ ദീസ് തിങ്സ്. അങ്ങനെയാണ് നോർമൽ പീപ്പിൾ ബിക്കം സെയിംസ്. പരിമലമാർ ഗ്രിഗോറിയസ് തിരുമേനി ആയാലും ദി അതർ സെയിൻസ് ഓഫ് ദി ഓർത്തഡോക്സ് ചർച്ച്, they have led a holy life and they have done miracles. And when we live a life of holiness and in the Holy Spirit, then all these things which Christ is asking his disciples to do, even we will be able to do all these things. So we need to have a holy life, and especially a life in Holy Spirit, so that we would be able to cleanse and remove the demons from other people. Nammade ee jeevithathil even a small word or a small talk to a sick person can heal him. The love which we would show to others, it is always a healing to other people. Adu kaniyittu ivide parayunnundu, you receive without payment, give without payment. Palappozhum nammal vicharikkarundu, it is because of my might and my ability that God is being blessing. To a certain extent it is right, but it is only by the grace of God that we all survive, and it is only by his grace that he is prospering us. After that he is telling, take no gold, silver or copper in your belt, no bag for your journey, no two tunics or sandals or a staff, for the laborer deserves their food. ഈ ഒരു കാര്യം വരുമ്പോൾ, പ്രത്യേകമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, വെൻ വി ആർ ട്രൈങ് ടു ഏബ് ഡിഫറെന്റ് പീപ്പിൾ, വി ഓൾവേസ് ഗെറ്റ് ഇമേഴ്സ് ഇൻ ദ വേൾഡ്ലി തിങ്സ്. ഇവിടെയും യേശുക്രിസ്തു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ടേക്ക് നോ ഗോൾഡ്, നോ സിൽവർ, നോ കോപ്പർ ഇൻ യുവർ ബെൽറ്റ്, നോ ബാഗ് ഫോർ യുവർ ജേർണി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖലയാണ്. We always try to accumulate wealth. What does it profit a man who gains the whole world but loses his very soul? ഇവിടെ യേശുക്രിസ്തു അവിടെ ആവശ്യപ്പെടുന്നത്, don't run behind the world but always be contented And whatever we work hard for, the returns will be always given by the Lord to us. So what He is expecting each one of us is we need to work hard not to get material things in our life, but always a life well-pleasing to God. ഇവിടെ യേശുക്രിസ്തു പ്രത്യേകമായിട്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് നോട്ട് ടു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ വേൾഡ്ലി അഫയേഴ്സ്, നോട്ട് ടു ഏൺ മോർ ഗോൾഡ് ഓർ മോർ സിൽവർ, ബട്ട് ഓൾവേസ് ട്രൈ ടു പ്രീച്ച് ദി ഗോസ്പൽ ത്രൂ ആർ ലൈഫ്, ത്രൂ ദ ഡീഡ്സ് വിച്ച് വി ഡു. വാട്ട് എവർ ടൗൺ ഓർ വില്ലേജ് യു എൻ്റർ, ഫൈൻഡ് ഔട്ട് ഹൂ ഇൻ ഇറ്റ് ഈസ് വർദി ആൻഡ് സ്റ്റേ ദേർ അൺടിൽ യു ലീവ്. As you enter the house, greet it. If the house is worthy, let your peace come upon it. But if it is not worthy, let your peace return to you. നമ്മുടെ ആരാധനയിലൊക്കെ, പ്രത്യേകമായിട്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെ, പുരോഹിതൻ അവിടെ വിശുദ്ധ മദ്ബായിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം എന്ന് ചൊല്ലുമ്പോൾ, ഈ സമാധാനം, ഒരു സമാധാന പുരുഷൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം നമ്മുടെ ഉള്ളിലോട്ട് വരുന്നതാണ് എന്ന് പിതാക്കന്മാർ പറയുന്നത്. ഇഫ് ദേർ ഇസ് നോ പേഴ്സൺ ഹു കുഡ് ടേക്ക് ദിസ് പീസ്, ഇറ്റ് വുഡ് ഓൾവേസ് കം ബാക്ക് ടു ദി ഹോലി എലമെന്റ്. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആർ വി ഏബിൾ ടു ഹാവ് പീസ് ഇൻ ആർ ഓൺ ലൈഫ് ആൻഡ് ഫാമിലി? ആർ വി പീപ്പിൾ ഹു ഗിവ് പീസ് അതേഴ്സ്? നമ്മുടെ ജീവിതത്തിലും നമുക്ക് സമാധാനമുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയം ചിന്തിക്കണം. ഓൺലി വെൻ വി ആർ ലിവിംഗ് എ ലൈഫ് പ്ലീസിംഗ് ടു ഗോഡ്, നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം നൽകുവാനും നമ്മുടെ ജീവിതത്തിലും സമാധാനം ഉണ്ടാകുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ പ്രത്യേകമായിട്ട് ഈ അപ്പോസ്തലന്മാരുടെ നോയമ്പൊക്കെ വരുമ്പോൾ, നമ്മുടെ ജീവിതം ഇവരെ നമുക്ക് കാട്ടി തന്നിരിക്കുന്ന മാതൃകയൊക്കെ നമ്മൾ കണ്ടുപഠിക്കുവാനും, പ്രത്യേകമായിട്ട് നമ്മൾ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന പാതയിൽ നടക്കുവാൻ, ഇറ്റ് ഇസ് നോട്ട് എ ഈസി തിങ്. ഇറ്റ് ഇസ് ഓൾവേസ് സ്ട്രഗിൾസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ആൻഡ് പ്രോബ്ലംസ് വെൻ വി ലീഡ് എ ലൈഫ് അക്കോർഡിംഗ് ടു ദ ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ്. ആൻഡ് ദ ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ് ഇസ് ഓൾവേസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ദ വേൾഡ് ടീച്ചേഴ്സ് അസ്. സോ ദ ചോയ്സ് ഇസ് ഓൾവേസ് ആർസ്. ദൈവം ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഹി ഹാസ് ഗിവൻ എ ഫ്രീ വിൽ ടു ചൂസ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ്. അതിന്റെ കോൺസിക്വൻസസ് ഇറ്റ് ഇസ് വി ഹു ഹാവ് ടു ബെയർ ഇറ്റ്. സോ വി ആർ ഗിവൻ വിത്ത് എ ഫ്രീ വിൽ. ഇഫ് യു വോണ്ട് ടു ഫോളോ ക്രൈസ്റ്റ്, യു നീഡ് ടു ഹാവ് ദി ഓൾ ദീസ് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്. ബട്ട് അറ്റ് ദി എൻഡ് ദി റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഈസ് മച്ച് മോർ ദാൻ വാട്ട് ദ വേൾഡ് ഗിവ്സ്. ഓൺലി വെൻ വി തിങ്ക് അബൌട്ട് ഡെത്ത് and when we think about the eternal life, we would be having a better life. Pidakanmar maribhumile pidakanmar okke nammalodu aavashyapadunnathu ella divasam nammal nammade marnathe kurichu chindikkanam. Oro divasam nammal raavile enikkumbol nammal marnathodu adukkugiyana. But we always forget that. We always are immersed in this world and we always think that we are not going to die. But every day when we are getting closer to death, we need to always meditate upon our death. Only when we are able to get up and praise God, thank for the day, and always remember that, and to live as that day is the last day of our life. When we are able to think upon our death, we would always become sober and we would lead a life well pleasing to God. The desert fathers always, പിതാക്കന്മാർ, മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ മരണത്തെ കുറിച്ച് നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം അപ്രകാരം എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ഈ പരിശുദ്ധന്മാരൊക്കെ നമുക്ക് കാട്ടിയിരിക്കുന്ന, അപ്പോസ്തലന്മാരൊക്കെ കാട്ടിയിരിക്കുന്ന പാത്വേയില് നമുക്ക് നടക്കുവാൻ ദൈവം സഹായിക്കണം. ദൈവം സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ഇവിടെ യേശു ക്രിസ്തു ലാസ്റ്റ് പറയുന്നുണ്ട്, See, I am sending you out like sheep into the midst of wolves. So be wise as serpent and innocent as doves. It is a challenge for us. It is a world of ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്, അതിന്റെ ഇടയ്ക്കോട്ടാണ് നമ്മളെ ഒക്കെ വി ആർ ഓൾ അസൈൻഡ് ഫോർ എ മിഷൻ. വി നീഡ് ടു ബി വൈസ് ആസ് എ സർപ്പന്റ് വിത്ത് എ കീൻ ഐസൈറ്റ് ആൻഡ് ക്വിക്ക് ടു ലേൺ. But on the other hand, we need to be innocent, we need to be meek and gentle. Only when we have this balance in our life, and only with the help of God and His presence, we would be able to have this life, a successful one, a well-pleasing one, a well-pleasing to the Lord Almighty. Isaiah chapter 11 verse 6, it always describes about the second garden of Eden, where the wolf will live along with the lamb. Our description avade namukku nalgunnund prathigamayittu ivide veendum njan aavarthikkunnathu, when we are approaching slihanam okke nammal adukkan povumbol prathigamayittu nammude jeevithathil thirumeni ormippichathu pole ee apostolmare kurichu nammal koodal padikkugeyum പ്രത്യേകമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വി ആർ റിപ്രസെന്റിംഗ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് അപ്പോസ്റ്റിൽസ് ഇൻ ദിസ് വേൾഡ്. വി ആർ, ആസ് സെന്റ് പോൾ സേസ്, വി ആർ ഹിസ് ഐക്കൺ ഇൻ ദിസ് വേൾഡ്. വി നീഡ് ടു റിഫ്ലക്ട് ഹിസ് ഇമേജ് ആൻഡ് ഹിസ് ലൈറ്റ് ടു ദിസ് വേൾഡ് ത്രൂ ദ തിങ്സ് വിച്ച് ഹി ഹാസ് ഡൺ, ആൻഡ് ഓൺലി ഇറ്റ് ഇസ് പോസിബിൾ വെൻ വി ലിവ് ഇൻ ദി ഹോളി സ്പിരിറ്റ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും. ടു ക്യൂർ ദ സിക്ക്, ടു റേസ് ദ ഡെഡ്, cleanse the leper, cast out demons. Because only when we start according to the will of God, and when we are filled with the Holy Spirit, when we live a life well pleasing to God in Holy Spirit, then we will be able to have the, then we will be able to do all these miracles which the saints have done. The kingdom of God is at near. Even it is present in the form of symbols and sacraments in our church. The Kemda Namaskarathile, Ratri Namaskarathile, oru paattil ipragaram paadunnundu nammal.
Mashihadan manavate aayidum shuddha sabha vagyangal purnamada parudisa sadarshamoho mamode saayumadil sahadevan nastigalum പൂജാപീഠമുണ്ട് എന്നീ ജീവോഷധിയെ ഹംഹാലേലുയ്യ വാഗം ചെയ്തേകിടും കഹനേൻ മാർഗങ്ങളുമുണ്ട്.
നമ്മുടെ ഈ ജീവിതത്തിൽ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓൾവേസ് വിത്തിൻ അസ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ദി സാക്രമെന്റ്സ് ആൻഡ് ദി ഹോളി എലിമെന്റ്സ്, ആൻഡ് ദ ചർച്ച് ഈസ് ഓൾവേസ് ദയർ, ദ ഹോളി ട്രിനിറ്റി. And in the church, when we come to the church, when we partake in the sacraments and the holy elements, and we have the holy priesthood and holy baptism, when we all are into this, and when we are able to live a life of holiness, when we are able to live a life in Holy Spirit, then we will be able to say that we are true Christians, and we will be able to do the miracles and the things which Christ has done. ഇവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട്, യു ക്യാൻ ഡു ഇറ്റ്. വെൻ ഹി സെൻഡിങ് ഈ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, ആസ് യു ഗോ പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ്, ദ കിങ്ഡം ഓഫ് ഹെവൻ ഹാസ് കം നിയർ, ക്യൂർ ദ സിക്ക്, റേസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൻസ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യുവാൻ സാധിക്കും വെൻ വി ആർ ഏബിൾ ടു ലിവ് എ ലൈഫ് ഇൻ ഹോളി സ്പിരിറ്റ്. ആസ് ഐ സെഡ് ഏർലിയർ, പിതാക്കന്മാരൊക്കെ പറയുന്നത് പോലെ, ദർ ആർ ടു ജേർണീസ്. One is the inward journey, നമ്മുടെ ഉള്ളിലോട്ടുള്ള യാത്രയാണ്. നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു നമ്മൾ ജീവിക്കുന്നതും, എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ, നമ്മുടെ ഉള്ളിലുള്ള മാലിന്യമൊക്കെ നമ്മൾ ആദ്യം നമ്മൾ കഴുകി വെടുപ്പാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലോകത്തിലോട്ട് പോകുമ്പോൾ, യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് നമ്മൾ ലോകത്തിലോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ബട്ട് ദി മെയിൻ എസൻസ് ഈസ് ടു ലിവ് ഇൻ ദി ഹോളി സ്പിരിറ്റ്. ഓൺലി ദെൻ വി വുഡ് ബി ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ നോയമ്പ് കാലം വരുമ്പോൾ നമ്മൾ കൂടുതൽ ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും അവരെ പോലെ നമുക്ക്, യേശുവിനെ പോലെ നമുക്ക് ഈ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട് ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ബിജോയി അച്ഛൻ നിഗൃഹീതമായ ഒരു ധ്യാനം നമ്മൾക്ക് നൽകി. ഇത് അടുത്ത 9-ാം ഞായറാഴ്ചത്തെ വേദഭാഗമാണ്. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 2-ാമത്തെ ഞായറാഴ്ചയുടെ വേദഭാഗമാണ്. പക്ഷെ ഇപ്പൊ പുതിയ വേദവായനക്കുറിപ്പ് പുതിയ ലക്ഷണറിയിൽ വേറെയാണ് പുതിയ ലക്ഷണറിയിൽ ഇപ്പം വേറെയാണ്. അപ്പൊ അടുത്ത ആഴ്ച പുതിയ ലക്ഷണറി ഉപയോഗിക്കുന്ന പള്ളികളിൽ വേറെ ഭാഗം വായിക്കുക, അല്ലെ പഴയതാ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഭാഗം വായിക്കും. 12 അപ്പോസ്തോലന്മാരെ യേശുക്രിസ്തു ചുമതലപ്പെടുത്തി കമ്മീഷൻ ചെയ്ത് അയക്കുന്ന സംഭവമാണ് ആ കമ്മീഷനിങ്. ഓരോരുത്തരെ അവരെ അയക്കുമ്പോൾ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛൻ പ്രധാനമായിട്ട് ഊന്നൽ ചെയ്ത്. അവരെ അയക്കുമ്പോൾ ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് ഇന്നതൊക്കെ ചെയ്യണം, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതും അയക്കുന്നതിൻ്റെയും അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞ് എന്താണ് ഞാൻ നിങ്ങളെ അയക്കുന്ന പർപ്പസ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങളെ ഞാൻ അയക്കുന്നത്, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു, ഓ നിങ്ങൾക്ക് നല്ല വളരെ വിശാലമായ ഒരു ജീവിതശൈലി ഉണ്ടാകാനും എന്തോ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ അടുത്ത് സബദി മക്കൾ ചോദിച്ച പോലെ സിംഹാസനത്തിന്മേൽ അപ്പുറം ഇപ്പുറം ഇരിക്കാനുള്ള യോഗ്യത കിട്ടുന്ന ആ തെരഞ്ഞെടുപ്പ് ഒരു സ്ഥാനം കിട്ടുന്നതിന് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നില്ല. മറിച്ച് കർത്താവ് പറയുന്ന 2 വെള്ളിയും 1 സ്വർണവും ഒന്നും എടുക്കരുത്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, വേലക്കാരൻ ഭക്ഷണത്തിന് അത്ര പറയുന്നുള്ളൂ, അല്ലാതെ വലിയ സബദി മക്കളുടെ ആഗ്രഹം പോലെ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി, തെരഞ്ഞെടുപ്പ് അവരെ അയക്കുമ്പോൾ അവരുടെ പർപ്പസ് പറയുന്നത് അവർക്കുണ്ടാകാനിരിക്കുന്ന നേട്ടത്തെ പറ്റിയുള്ള വിഷയങ്ങളല്ല. കുറച്ച് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഗതി, പല കാര്യങ്ങൾ അച്ഛൻ ഓടിപ്പിച്ച് പറഞ്ഞെങ്കിൽ ഞാനൊരു ജസ്റ്റ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. അവരോട് പറയാണ്, കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് ചെല്ലണം. വളരെ സ്പെസിഫിക് ആയിട്ട് ആദ്യം പറയുന്ന സംഗതി അതാ, കാണാതെ പോയതിനെ പറ്റിയുള്ള ചിന്ത ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒന്ന്, നമ്മൾ തന്നെ ചിന്തിക്കണം, നമ്മൾ ഈ കാണാതെ പോകാൻ പാടില്ല എന്ന്, കാണാതെ പോയ ആടുകളുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. 2, ആരെങ്കിലുമൊക്കെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ ഈ ആടുകളുടെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്ക എന്നുള്ളതും, ഈ 2 ചിന്ത നമ്മളെ ഈ പ്രത്യേകിച്ച് ഈ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ഈ ദിവസങ്ങളിലെ നമ്മുടെ ചിന്തയും, പ്രത്യേകിച്ച് അപ്പോസ്തോലന്മാരെ അയക്കുന്നത് അപ്പോസ്തോലന്മാരുടെ നോമ്പിലൂടെ വരുമ്പോഴും ഈ 2 കാണാതെ പോയത് എന്നുള്ളത്. 99 ഉപേക്ഷിച്ച് പോയി 2 ഒന്നിനെ കണ്ടെത്തുക എന്ന് പറയുന്നതിന്റെ അർത്ഥം 99 വിലപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ടല്ല. കാണാതെ പോകാൻ എന്ന ഓർമ്മ ഈ എല്ലാ കൊണ്ടുവന്നിട്ട് ഈ 99 കൂടെ ചേർക്കുകയാണല്ലോ. 99 അല്ല മറ്റേതിനെ വേണ്ടാന്ന് വെച്ചിട്ട് വെക്കുകയല്ലല്ലോ, 99 വേണ്ടാന്ന് വെക്കുകയായിട്ട് ആ പലപ്പോഴും പല പ്രസംഗരും അങ്ങനെയാ പറയുന്നത്, ഈ 99 ഉപേക്ഷിച്ചു എന്നുള്ളതാ. ഉപേക്ഷിക്കുകയല്ലോ, പക്ഷെ കാണാതെ പോകുന്നവന്റെ കൂട്ടത്തിലാകാതിരിക്കാൻ. ആ സത്യത്തിൽ അതിനാണല്ലോ നമ്മുടെ ഈ ധ്യാനങ്ങളും എല്ലാ ദിവസവും ഉള്ള ഈ ധ്യാനവും ഈ കാര്യങ്ങളും എല്ലാം, കാണാതെ പോകുന്ന ഒരു സമൂഹത്തിൽ ആയി പോകാതിരിക്കാനുള്ള സംഗതിയാണ്. ഇടയൻ കാണാതെ പോകരുത്, കാണാതെ പോകുന്നവര് അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കാണാതെ പോയവരെ അങ്ങനെയാണെങ്കിൽ മാമോദീസ ഏറ്റ എല്ലാവരും ഇടയന്മാരാണ്. എല്ലാവരും മാമോദീസ ഏറ്റ എല്ലാവരും സത്യത്തിൽ ഇടയന്മാരാണ്. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അപ്പോസ്തോലന്മാർ ഇടയന്മാരാണോ ആടുകളാണോ? അവരിടയന്മാരാണ്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അവരാരാ? ആടുകളാണ്. ക്രിസ്തുവിന്റെ സന്നിധിയിൽ അവരാടുകളാണ്. ക്രിസ്തു പ്രധാന ഇടയനായിട്ട് നിൽക്കുന്നു. അപ്പൊ ഞങ്ങളിപ്പോ മേൽപ്പട്ടക്കാര് സത്യത്തിൽ പ്രധാന ഇടയന്മാരെന്നാ നമ്മൾ പറയുന്നത്. പക്ഷെ ഞങ്ങളും ആടുകളാ. എവിടാ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോ ഞാനും ആടുകളുടെ. അപ്പൊ എനിക്ക് എന്റെ ഒരു പ്രധാനമുണ്ട്, ഇവിടെ കാണാതെ പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാതെ സൂക്ഷിക്കാൻ ഇടയനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് എന്റെ ഒരു ദൗത്യമാണ്. എന്നാൽ എന്റെ ഞാൻ പ്രധാന ഇടയനായിട്ടിരുന്നു കൊണ്ട് ഇപ്പൊ നിങ്ങൾ അച്ഛന്മാരുടെ അടുത്തിരിക്കുന്നു, നിങ്ങൾ ഇടയന്മാരായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നിങ്ങൾ ഇടയന്മാർ മാത്രമല്ല, നിങ്ങൾ ആടുകളാ. അത് ഇത് രണ്ട് ഈ ഈ രണ്ട് മുഖമുണ്ട്, രണ്ട് മുഖം. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളായിട്ടുണ്ട്. അപ്പൊ കാണാതെ പോവുക എന്നുള്ളത്, യേശു കാണാതെ പോയവരെ കണ്ടെത്തുക എന്നുള്ളത് ഈ ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ മിഷനാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവരെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഇടയൻ എന്നുള്ള ചിന്തയിലാണ്, നമുക്കറിയാമല്ലോ യേശു, നമുക്ക് ഈ ഗുഡ് ഷെപ്പേർഡിന്റെ ഐക്കോണല്ലേ, ഗുഡ് ഷെപ്പേർഡ് ആടുകളുടെ ഇടയിൽ ക്രിസ്തു നിൽക്കുന്ന ഐക്കോൺ. ആടുകളുടെ ഇടയിൽ നിൽക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുഡ് ഷെപ്പേർഡ് ഐക്കോൺ ഏതാണെന്ന് അറിയാമോ? തോളിലിട്ടിരിക്കുന്ന. ഞാൻ ഈ നമ്മുടെ ഈ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന കൊടുക്കുമ്പോ ഞാൻ ഐക്കൺ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഈ തോളിലിട്ടിരിക്കുന്ന തോളിൽ ഇട്ടിരിക്കുന്ന ഐക്കൺ അതാ 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 ഞാൻ ഗുഡ് ഷെപ്പേർഡ് ഐക്കൺ. കാര്യം ഇത് കാണാതെ പോയതിനെ കണ്ടെത്തി സന്തോഷത്തോടെ തോളിലേറ്റി വരുന്ന ഇടയന്റെ ചിത്രമാണ്. സത്യത്തിൽ ഈ നമ്മൾ ഈ വൈദികരുടെ കുപ്പായില്ലേ, ഉറാറ ഇടുന്നുണ്ടല്ലേ, കത്തോലിക്കരൊക്കെ കണ്ടിട്ടില്ലേ, ആംഗ്ലിക്കൻസൊക്കെ ഇടുന്ന വണ്ടി തുണി ഇങ്ങനെ ഇങ്ങോട്ടെടുത്ത് കള്ള അച്ഛ കുർബാന എല്ലാനായിട്ട് പോകുമ്പോൾ വെള്ളം കുപ്പ ശുശ്രൂഷ കുപ്പായത്തിന്റെ മോളി ഇങ്ങനെ ഇടുന്നതല്ലേ. അത് ആടുകളുടെ കാല രണ്ടെണ്ണം രണ്ട് സൈഡിലൂടെ ഇട്ടിരിക്കുക, ഇടയനാണെന്നുള്ളതാ. ഇടയത്ത് ശുശ്രൂഷ ചെയ്യുക ഇടയൻ എന്നുള്ള, അതിനായി തുണി എടുത്തിട്ടുന്നേ. അത് ഒരാടിനെ പിടിച്ച് തൊള്ളയിലിട്ടുകൊണ്ട് കുർബാന വല്ലാൻ പറ്റത്തില്ലല്ലോ. അതിന് പകരം ഈ തുണി ഇട്ടിരിക്കുന്ന അതാ നമ്മുടെ ഹൈമനിക്കാതാ. സത്യത്തിൽ കുർബാന വല്ലാൻ നേരം അച്ഛനെ ഹൈമനിക്കായാലും മതി തിയോളജിക്കലി. പക്ഷെ അതും കാണും ഒരെണ്ണം ചെരുപ്പോ തുപ്പിയോ എന്തെങ്കിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ വാട്സാപ്പിൽ പരസ്യമാകുമല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഇട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പക്ഷേ അതാണ് ഇടയന്റെ ആ സംഗതിയാണ്, ഇടയനാക്കുകയാണ്. കുറേല് പട്ടാംകുടയിലെ ആ വൈദികനായിട്ട് ഇടുമ്പോ ഇത് രണ്ടെണ്ണം കൂടെ എടുത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇടുമ്പോ ആ രണ്ടും കൂടെ എടുത്ത് ഇങ്ങനെ ഇടുമ്പോ അതിന്റെ അർത്ഥം നിന്നെ ഇടയനാക്കി എന്നാണ്. ഇടയനാക്കി എന്ത്, എങ്ങനെ ഇടയനാക്കി? കാണാതെ പോയതിനെ കണ്ടുപിടിച്ച് തോളിൽ ഏറ്റിക്കൊണ്ട് വന്ന് സന്തോഷത്തോടെ ഉള്ളതിന്റെ കൂടെ ചേർക്കുന്ന ഇടയനാക്കി ആ ഇടയനാ. അതാണ് വൈദികൻ, അതാണ് വൈദികൻ. അപ്പോ അത് ആ സത്യം അത് എല്ലാവർക്കും ഉള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വൈദികര് ഒരേ സമയം ഇടയനും ആടുകളുമായിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മെത്രാപ്പൊലീത്ത ഞാൻ ഒരേ സമയം ഇടയനും ആടുമായിരിക്കുന്ന പോലെ, മാമോദീസ ആയിട്ട് എല്ലാവരും സത്യത്തിൽ ഇടയനും ആടുകളും രണ്ടുപേരും. ഈ രണ്ട് ദൗത്യവും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ നാം തന്നെ കാണാതെ പോകാതിരിക്കാൻ, നാം കാണാതെ പോകാതിരിക്കാനൊക്കെ എന്ത് ചെയ്യണം? ഇടയനോട് ചേർന്ന് യഹോവ എന്റെ ഇടയനാകുന്നു. ഇടയന്മാരായിട്ടുള്ളവർ യഹോവയോട് ചേർന്നിരിക്കണം. യഹോവയോട് ചേർന്നിരിക്കുമ്പോ അങ്ങനെ ഇരിക്കണം. അതേ അതേപോലെ തന്നെ കാണാതെ പോയിട്ടുള്ളതിനെ ഒക്കെ തോളിൽ ഏറ്റിക്കൊണ്ടു വരുന്ന. അപ്പൊ ഈ തോളിൽ ഏറ്റി ഇടയൻ, പ്രധാന ഇടയൻ ഈ തോളിലേറ്റി ആടുകളെ തോളിലേറ്റിക്കൊണ്ട് വരുമ്പോ കഴുത്തിലിട്ടുകൊണ്ട് വരുന്നത് കാണാതെ പോയതിനെ കണ്ടെത്തിക്കൊണ്ടുവരുന്ന മാത്രമല്ല, ചില കുസൃതി ആടുകളുണ്ട്, ചില കുസൃതി ആടുകളുണ്ട്. അത് ഇടയൻ ചെയ്യുന്നത് എങ്ങനെന്താന്ന് അറിയാമോ? കുസൃതി ആടുകളുടെ കാലെ മുറുകൊടുക്കും, മുറിവേൽപ്പിക്കും, അതിനെ തക്കാളി വലി പിടിക്കും, ശിക്ഷണം ചെയ്യും. അപ്പം പിന്നെ കാൽ നടക്കാൻ പറ്റത്തില്ലല്ലോ. നടന്നിടുന്നുണ്ട്, അതിനെ കൊന്നുകിട്ടല്ല, മുറിവേൽപ്പിച്ചിട്ട് അതിനെടുത്ത് തോളയിടും. ഈ കൂട്ടത്തിൽ പോകാൻ പറ്റാതെ കിടക്കുന്ന ചില മനുഷ്യരുണ്ട്, അത് നമുക്കറിയാം, പുതിയ കടത്തും നിങ്ങൾ കണ്ടിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആടുകൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞ്, അതിന് ചില ശിക്ഷണം കൊടുക്കും. ശിക്ഷണം കൊടുത്തിട്ട് കാല് വലി പിടിക്കും. അച്ഛന് വടിയെടുത്തോണ്ട് പോകുന്നില്ല എന്തെങ്കിലും. പക്ഷേ അതാണ് ഇടയന്റെ ഇടയന്റെ ഇടയന്മാർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. നാളെ ഇത് ചെയ്തു കളയരുത്, നിങ്ങൾ പള്ളിയിൽ പോയി ചെയ്തു കളയരുത്. പക്ഷേ ആ സംഗതി ഇത് എടുത്തിട്ട് അവർ തോള ഇടയൻ തോളിലിട്ടുണ്ട്, അതാണ് നല്ല ഇടയൻ. അപ്പം സത്യത്തിൽ 12 അപ്പോസ്തലന്മാരെ കർത്താവ് പറഞ്ഞയക്കുമ്പോ അവരെ ഏൽപ്പിക്കുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കാണാതെ പോയതിനെ, കാണാതെ പോയത്, കാണാതെ പോയതിനെ പറ്റിയുള്ള കൺസേൺ, അത് 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 നമ്മൾ ഗൗരവമായിട്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോ അമേരിക്കയിലായിരിക്കുമ്പോ അനേകം ദൈവവിശ്വാസികൾ പാരമ്പര്യ സഭാവിശ്വാസത്തിന്റെ പാരമ്പര്യത്തിൽ നാട്ടിലൊക്കെ വളർന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് സഭാ ജീവിതത്തിൽ നിന്ന് കാണാതെ പോയിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ കണ്ടെത്തി ഈ സഭയുടെ ഭാഗമാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് എടുക്കണം. അത് ആ ഒരു ദൗത്യത്തിൽ സത്യത്തിൽ എല്ലാവരും ഇടയന്മാരായിട്ട് ചേർന്നുകൊണ്ട് അത് അതുകൊണ്ട് ഈ വേദഭാഗം ഈ പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ പറ്റിയുള്ള ആ വേദന അത് കണ്ടെത്താനുള്ള ഒരു താല്പര്യം, അങ്ങനെ ഇസ്രായേൽ ഗൃഹത്തെ വളർത്തുവാനുള്ള ദൈവജനത്തെ വളർത്താനുള്ള ദൈവ കുടുംബത്തെ വളർത്തുവാനുള്ള നമ്മുടെ ഒരു വലിയ ദൗത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വേദഭാഗം. അടുത്ത ഞായറാഴ്ചത്തെ ചിന്തയായിട്ട് പഴയ ലക്ഷണറി അനുസരിച്ച് അടുത്ത ഞായറാഴ്ചത്തെ ചിന്തയായിട്ട് എന്നാൽ പുതിയ ലക്ഷണറി അനുസരിച്ച് വേറെ ഒരു വേദഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ തക്ക വണ്ണം ദയാകട്ടെ അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ദൈവം അറിയിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നു. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടക്കും.
കൺവാടി പോൽ കാത്തിടണമേ നെഞ്ചിറകാലെ മറച്ചു പാരി കാണമേ ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയ ും കാണമേ എന്നാധാരങ്ങൾക്കെന്നും നീയും നിൽക്കണമേ എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ വിചാരമുദിക്കരുതേ കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത്താൽ നിന്നേ ഹിമപ്പെടുത്താലിടമരണേ ഐഹിക നേട്ടത്തിനു പകരോ തന്നെ സമ്പാദിപ്പാനും എന്നെ സ്നേഹിച്ചിരോഗം
രോഗികളുടെ പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് ജോൺ, ഓമന തോമസ്, ഉമാ സണ്ണി, ആലീസ് ജോസഫ്, മോളി താമരവേലിൽ, രൂപൻ, ഡാനിയൽ, ഷീല ജോസഫ്, കെ ടി മത്തായി, വർഗീസ് ജോർജ്, മിനി, മാത്യു എബ്രഹാം, എബ്രഹാം ജോസഫ്, സി വൈ മാത്യു, കെ സി വർഗീസ്, അലക്സാണ്ടർ, സണ്ണി, അലക്സ്, ജിസ്മ, സജീവ്, എബിൻ, എൽദോസ്, ആരോൺ, അലക്സ്, ദീന, മാത്യു, ജോൺസി തോമസ്, അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായ പ്രയാസം സഹിക്കുന്ന 2-3 പേരുകൾ എബ്രഹാം, ബിജു, സുനിത, ലില്ലി. അതാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ട് ഒരേക ദൈവസന്നിധിയിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ വീണ്ടും അടുത്തു വന്ന് ഞങ്ങൾ ശിരസ്സറ സമർപ്പിക്കുന്നു. ഇവിടെ ഞങ്ങൾ വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. തുടർന്നും അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ വഴിതെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരേ സമയത്ത് ഇടയന്മാരായിട്ടും ആടുകളായിട്ടും അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. ഇടയനോട് ചേർന്ന് നടക്കുന്ന ആളുകൾക്കൊക്കെയും ഇടയന്റെ അഭിരുചിയും അഗന്ധവും ലഭിക്കും. അതിപ്രകാരം അങ്ങയുടെ അഭിരുചി ലഭിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മശരീര മനസ്സുകൾ സമർപ്പണത്തോട് ജീവിപ്പാൻ തക്ക ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാ രോഗികൾക്കും ഉടനെ ആശ്വാസ സൗഖ്യം നൽകണമേ. വേദന അനുഭവിക്കുന്നവരുടെ വേദന ശമിപ്പിക്കണമേ. രോഗത്തിന്റെ ഭയത്തിൽ കൂടി കടന്നു പോകുന്നവരുടെ ഭയത്തെ മാറ്റി അവർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യണമേ. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള ധൈര്യം മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിൽ കൂടി രോഗത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകളൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. അവർക്കൊക്കെ അവിടുന്ന് സൗഖ്യം പ്രദാനം ചെയ്യണമേ. അവരുടെ വേദനയൊക്കെ അവിടുന്ന് ശോഭിക്കണമേ. അവരുടെ നൊമ്പരങ്ങൾക്കൊക്കെ അവിടുന്ന് ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് അവരുടെ രോഗാവസ്ഥയിൽ കൂടി കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ പ്രയാസം അനുഭവിക്കുന്ന ഒറ്റവർക്കുമൊക്കെ അവിടുന്ന് ധൈര്യവും പ്രത്യാശയും നൽകി അമർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ മുമ്പ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടുന്ന് ബുദ്ധിയും കഴിവും ശക്തി നൽകണമേ. ലോകത്തിന്റെ അറിവിനേക്കാൾ അപ്പുറം ഉയരങ്ങളിൽ അറിവ് കണ്ടെത്താൻ തക്കവുള്ള തിരിച്ചറിവ് പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാരെ യുവതികളെ ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മക്കൾ പോലും വഴിതെറ്റി പോകാനിടയാകാതെ അങ്ങയുടെ പാതയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ ആഴം അങ്ങയോടുള്ള ബന്ധത്തിൽ കൂടി കണ്ടെത്തിക്കൊണ്ട് പരസ്പരം ഉൾക്കൊള്ളുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ ഉള്ള ഒരു നല്ല ആത്മാവിനെ അവർക്കൊക്കെ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലായിട്ട് കഴിയുന്ന എല്ലാ വാർദ്ധക്യമുള്ളവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ടും പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം അവർക്ക് ചേർന്ന പങ്കാളികളെ ലഭിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിക്കായിട്ട് അന്വേഷിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ നല്ല പാതകളെ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കണമേ. നല്ല പ്രതിഫലം ലഭിക്കാനും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോട് ഉപയോഗിക്കാനുള്ള മനസ്സവർക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനി ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭദ്രാസനത്തെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വഴുതലിക്കണമേ. ഒരു മാതൃകയുള്ള ഭദ്രാസനമായി കൊണ്ട് വളരുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപകളെ കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനകളെ, മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലം, പ്രകൃതിക്ഷോഭം മൂലം കഷ്ടപ്പെടുന്നവരെയൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നവർക്ക് ആശ്വാസം ധൈര്യം പ്രദാനം ചെയ്യണം. ഓരോ കൂട്ടായ്മകളിൽ ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കൂടുതൽ കൂടുതൽ ഞങ്ങളുടെ ഹൃദയമൊക്കെയും വെളിച്ചത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം അങ്ങയുടെ സ്പർശനം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണമേ. അറിഞ്ഞു അറിയാതെയോ ഞങ്ങൾ വന്നുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയൊക്കെ ക്ഷമിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പലതർക്കും സ്വർഗീയ ഊർജ്ജമില്ല ആശ്വാസം കാണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അമ്മി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഒന്നാണ് സൂചിച്ചു പോകാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സുമന്ധവും ആവാസവും കർത്താവ്, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായി സംബന്ധിച്ച ഈതിന്റെ മക്കളെല്ലാവരോട്, ഞങ്ങൾ എന്ന പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ കൊടുക്കുന്ന തിരുമനസിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വളരെ നല്ല ഒരു ധ്യാനം നയിച്ച് നമ്മുടെ ധന്യവാക്കിയ പ്രിയപ്പെട്ട ബിജോയച്ചിനോടുള്ള സ്നേഹവും പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഐസകത്തിൻ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അരമനയിൽ വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ദൈവകരങ്ങൾ സമർപ്പിക്കുകയും എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ബൈബിള് വായിച്ച പ്രീതി, അതുപോലെ എന്റെ അക്കിഷ്യത്തെ ജോലികളെ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരെയും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.